ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
ഉപനിഷത്ത് എന്ന പരാവിദ്യ തന്നെ അവിടെ അപരാവിദ്യയെ കുറിച്ചും പറയുന്നു. പരാപര വിദ്യാഭേദകരണപൂർവകം അവിദ്യായം അന്തരേ വർത്തമാന ഇത്യാദി അവിടെ പറയുന്നു. പരവിദ്യയും അപരവിദ്യയും വേർതിരിച്ചുകൊണ്ട് അവിദ്യായം അന്തരേ വർത്തമാന എന്നും മറ്റും കാണുമ്പോൾ പഠോപനിഷത്തിന് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിവിടെ പറയുന്നു. ഇതെല്ലാം ഭാഷ്യത്തിന് ആമുഖമായി പറയുകയാണ്. തഥാ പരപ്രാപ്തി സാധനം സർവസാധന സാധ്യ വിഷയ വൈരാഗ്യപൂർവകം ഗുരുപ്രസാദലഭ്യം ബ്രഹ്മവിദ്യ. ആഹാ, അത് കഴിഞ്ഞിട്ട് പരപ്രാപ്തി സാധനം, പരമപുരുഷാർത്ഥം അല്ലെങ്കിൽ പരബ്രഹ്മം, അതിന്റെ പ്രാപ്തിക്ക് സാധനമായിരിക്കുന്നത് സർവസാധന സാധ്യ വിഷയ വൈരാഗ്യപൂർവം. സർവസാധന സാധ്യ വിഷയം, സ്വർഗാദി വിഷയങ്ങൾ, യാഗാദി സാധനങ്ങളെ കൊണ്ട് സാധ്യമായിരിക്കുന്ന പശുപുത്രാദികൾ, സ്വർഗം തുടങ്ങിയവ, അതിനുള്ള വൈരാഗ്യപൂർവകമായി, എനിക്ക് സന്യാസപൂർവകമായി. അത് ആത്മവിദ്യയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ഭാഷ്യകാരൻ പറയും എന്താണ് സന്യാസം. സന്യസിച്ച് ശ്രവണം ചെയ്യുക, അതാണ് വൈരാഗ്യം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്തിനാ സന്യസിക്കേണ്ടത്? ഈ സാധ്യ സാധന രൂപത്തിലുള്ള കർമ്മങ്ങളെ, ഫലങ്ങളെയും ത്യജിച്ചിട്ട് ഗുരുപ്രസാദ ലഭ്യം ബ്രഹ്മവിദ്യ, ഗുരുപ്രസാദത്തിലൂടെ ലഭ്യമായിരിക്കുന്ന ബ്രഹ്മവിദ്യ, അല്ലെങ്കിൽ ഈശ്വരപ്രസാദത്തിലൂടെ മാത്രം ലഭ്യമാകുന്ന ബ്രഹ്മവിദ്യ. അതിന് ഉപനിഷത്തിൽ തന്നെ പരാവിദ്യയെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ പറയുന്നതാണ് ഗുരുവില്ല ശിഷ്യനില്ല എന്ന് പരമമായ തത്വത്തെ പറയുന്നു. അങ്ങനെ പറയുന്നിടത്തി എന്ന് പറയുന്നത് എന്താണ്? ഇത് ഗുരുപ്രസാദ ലഭ്യമാണ്, തത്വത്തിൽ അഭേദമാണ്. പക്ഷെ ഇത് ഗുരുപരമ്പരയിലൂടെയാണ് ഈ വിദ്യ വരുന്നത്. അതുകൊണ്ട് ഗുരു അനുഗ്രഹം, അല്ലെങ്കിൽ ഈശ്വര അനുഗ്രഹം, അതുകൊണ്ട് മാത്രമേ ഈ ബ്രഹ്മവിദ്യ പ്രാപ്തമാകൂ എന്ന് പറയും. അതുകൊണ്ടാണ് ഇപ്പൊ വേദാന്തം പഠനം അതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന് പറയും. നല്ലതാണ്, അത്തരം ഒരു അറിവുണ്ടാകുന്ന നല്ലതാണ്. പക്ഷെ അത് ഗുരുപരമ്പരയിലൂടെ അല്ലെങ്കിൽ അതിനൊന്നും അറിവുണ്ടാകത്തു. അദ്വൈതം എത്രയോ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നു. അദ്വൈതത്തിൽ BA MA ഒക്കെ പാസ്സാകാം. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? ഒന്ന്, ആ വിദ്യയിൽ അങ്ങനെ വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ ആ വിദ്യയിലുള്ള ശ്രദ്ധ കൂടി നശിക്കും. ആ വിദ്യയിൽ ഉള്ള താല്പര്യം നശിച്ചു പോകത്തേ ഉള്ളൂ. എന്തുകൊണ്ട്? താല്പര്യത്തെ ഗ്രഹിച്ച് പഠിക്കാൻ കഴിയത്തില്ല, പഠിച്ചു വിഡ്ഢിയാകും. ഒരു വിദ്യ പഠിച്ചിട്ട് അതിൽ വിഡ്ഢിയായിത്തീരുക, അതാണ് സമ്പ്രദായരഹിതമായ വിദ്യയുടെ പ്രയോജനം. അതുകൊണ്ടൊന്നും സാധിക്കാനില്ല, വിദ്യ പ്രയോജനം ചെയ്യത്തില്ല, വിദ്യ എന്നറിയാൻ കഴിയത്തില്ല. അവിടെയാണ് ഗുരു പ്രസാദ ലഭ്യമെന്ന് അല്ലെങ്കിൽ ഗുരു പരമ്പരയുടെ പ്രയോജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരം പഠനങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനം ചെയ്യുന്നതല്ല. ഇവിടെ പറയുന്ന ഗുരുപ്രസാദ ലഭ്യം, അത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ ബ്രഹ്മവിദ്യ അതിനെക്കുറിച്ച് പറയുന്നു. ഇതാണ് ശ്രുതി പരീക്ഷ ലോകാൻ ശ്രുതി. ഇനി പറയുന്ന മുണ്ടകത്തിൽ തന്നെ ഈ സാധ്യ സാധന മണ്ഡലത്തെല്ലാം പരീക്ഷിച്ച് അറിഞ്ഞ് ഇതിൽ വിരക്തരായി ആത്മവിദ്യയെ അന്വേഷിക്കുന്നു എന്ന് പറയുന്നു. പ്രയോജനം ച അസത് ബ്രവീതി ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി. പല ഭാഗങ്ങളിലും ഇന്ന് പറയുന്നുണ്ട് ഇതിന്റെ പ്രയോജനം എന്താണ്. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെ, അവൻ ബ്രഹ്മത്തിൽ നിന്ന് അന്യനല്ല, അവൻ പിന്നീട് ബ്രഹ്മമായി തീരുകയല്ല. ബ്രഹ്മത്തെ അറിയുമ്പോൾ എങ്ങനെ അറിയുന്നു? താൻ ബ്രഹ്മമാണെന്നറിയുന്നു, ബ്രഹ്മൈവ ഭവതി, ഞാൻ ബ്രഹ്മം തന്നെ എന്നറിയുന്നു. പരാമൃത പരിമിച്ചിന്റെ സർവേ ഇതിക മരണത്തെ അതിജീവിക്കുന്നു, മുക്തരായിത്തീരുന്നു. പ്രയോജനത്തെക്കുറിച്ച് പറയുന്നു. അതുമാത്രമല്ല, ജ്ഞാനമാത്രേ യദ്യപി സർവാശ്രമിണാം അധികാര തഥാപി സന്യാസനിഷ്ഠ ഏവ ബ്രഹ്മവിദ്യ മോക്ഷസാധനം ന കർമ്മസഹിതേരി ഭൈക്ഷചര്യാം ചരന്ത സന്യാസയോഗാതിരിച്ച ബ്രുവൻ ദർശയതി. ഇവിടെ തന്നെ ജ്ഞാനമാത്രേ യദ്യപി സർവാശ്രമിണാം അധികാര, ജ്ഞാനത്തിൽ സർവർക്കും അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപനയനം ചെയ്യുന്നു, വേദാധ്യയനം ചെയ്യുന്നു, തുടർന്ന് മീമാംസ വേദാർത്ഥ വിചാരം അത് ചെയ്യുന്നു. അത് ചെയ്തു കഴിഞ്ഞാൽ ആർക്കും അറിവുണ്ടാകും. അതിനുള്ള ജ്ഞാനമെന്ന് പറയുന്നു. ആ ജ്ഞാനം മാത്രമേ ജീവി സർവാശ്രമിണ, സർവാശ്രമികൾക്കും അതിനധികാരമുണ്ട്. ഇവിടെ വർണ്ണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, ആശ്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ ആശ്രമങ്ങളെ കുറിച്ച്. അപ്പോ ആശ്രമത്തിലുള്ള ബ്രഹ്മചാരി വേദാധ്യയനം ചെയ്യുന്നു, മീമാംസ ചെയ്യുന്നു. അത് ഗൃഹസ്ഥനുമാകാം, വേദാധ്യയനം ചെയ്യാം, വേദവിചാരം ചെയ്യും. സർവർക്കുമാകാം. അതുകൊണ്ട് പറയുന്നത് സർവാശ്രമികൾക്കും അങ്ങനെ വിചാരം ചെയ്താൽ ജ്ഞാനം ഉണ്ടാകും, അറിവുണ്ടാകും. എല്ലാവർക്കും അതിന് അധികാരമുണ്ട്. വർണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ ത്രൈവർണികന്മാരെന്ന് പറയും, അതിവിടെ പറയുന്നില്ല. അതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ആനന്ദഗിരി പറയുന്നു. ഇത് ത്രൈവർണികരുദ്ദേശിച്ച പറയുന്നതെന്ന് പറയുന്നുണ്ട്. ഭാഷകാരൻ ഇപ്പോൾ ആശ്രമങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട്? സന്യാസം ഒരാശ്രമമാണ്, അതിന്റെ പ്രാധാന്യത്തെ എടുത്തു പറയുന്നു. എന്നാൽ സന്യാസനിഷ്ഠ ഏവ ബ്രഹ്മവിദ്യ മോക്ഷസാധനം, സന്യാസനിഷ്ഠയോടുകൂടിയ ബ്രഹ്മവിദ്യ, അതാണ് മോക്ഷസാധനം. അതിനെക്കുറിച്ച് ആനന്ദഗിരി പറയുന്നുണ്ട്, സർവസ്വ ത്യാഗാത്മക സന്യാസനിഷ്ഠ ഏവ പരബ്രഹ്മവിദ്യ മോക്ഷസാധനം ഇത് വേദോ ദർശയതി. സർവസ്വത്യാഗരൂപത്തിലുള്ള സന്യാസനിഷ്ഠ. എന്ത് സർവസ്വം? എന്താണ് സർവസ്വം? സ്വം എന്ന് പറഞ്ഞ ധനം. അടുത്ത് പറയുന്നു എന്താണ്? താദൃശ സന്യാസനാഞ്ച കർമ്മസാധനസ്യ സ്വസ്യ അഭാവ എന്ന കർമ്മസംഭവ. സർവസ്വം എന്ന് പറഞ്ഞാൽ സർവസമ്പത്തും എന്നർത്ഥം. സ്വം എന്ന് പറഞ്ഞാൽ ധനം, സമ്പത്ത്. സ്വസ്യ അഭാവ, സന്യാസിക്ക് സ്വത്തില്ല, സമ്പത്തില്ല. കർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? സമ്പത്ത് വേണം. ധനമുള്ളവർക്ക് കർമ്മം ചെയ്യാൻ പറ്റും. ജ്യോതിഷ്ഠവും മറ്റും അനുഷ്ഠിക്കണമെങ്കിൽ, അശ്വമേധവും മറ്റും അനുഷ്ഠിക്കണമെങ്കിൽ സമ്പത്ത് വേണം. അപ്പൊ സന്യാസിക്ക് എന്താണ്? സ്വസ്യ അഭവ, സമ്പത്തില്ല. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ കർമ്മം ചെയ്യും? ഇവിടെ ഉദ്ദേശിക്കുന്നതാ അത്തരം വൈദിക കർമ്മത്തെയാണ്. അപ്പോൾ സർവസ്വത്യാഗാത്മക കർമ്മസന്യാസനിഷ്ഠ. ആ കർമ്മസന്യാസത്തിൽ ഉറച്ച പരബ്രഹ്മവിദ്യ അതാണ്. സർവകർമ്മങ്ങളെ ഇവിടെ തിരിക്കുന്നു, അതാണ് മോക്ഷസാധനം ഇതി വേദോദർശിച്ചു. അതാണ് ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് സന്യാസപൂർവകമായ ശ്രവണം എന്ന് പറയുന്നത് സർവ ഉപനിഷത്തുകളുടെയും താല്പര്യമാണ്, കേവലം മുണ്ടകോപനിഷത്തിന്റെ അല്ല. സർവ സ്വത്ത് സമ്പത്തുണ്ടെങ്കിൽ പ്രവൃത്തി വരും. നമുക്കും അറിയാം, ഇന്നത്തെ നമ്മുടെ സന്യാസത്തിലും ആശ്രമത്തിലും എല്ലാം നമ്മൾ കാണുന്നതാണ്, സമ്പത്ത് വരുമ്പോൾ അവിടെ പ്രവൃത്തി വരും. സമ്പത്തുണ്ടായിരിക്കുകയും പ്രവൃത്തി ഒഴിവാക്കുകയും സാധ്യമല്ല. പ്രവൃത്തി സമ്പത്തുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. പണ്ട് വൈദികകാലത്തിലും അങ്ങനെ ആയിരുന്നു. അന്നും സമ്പത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ കർമ്മം വരും. അവരെന്താ ചെയ്യുന്നത്? അശ്വമേധം പോലെയുള്ള കർമ്മങ്ങൾ, സർവസ്വദാനം, സർവസമ്പത്തും ദാനം ചെയ്യുന്ന കർമ്മങ്ങളും വരും ചെയ്യും. അപ്പൊ അത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. സന്യാസിയെ സംബന്ധിച്ചിടത്തോളം സമ്പത്തില്ല. ശരിക്കും സന്യാസത്തിന്റെ ആദർശം അത് തന്നെയാണ്. കാലം മാറിയതുകൊണ്ട് നമ്മളതിൽ വെള്ളം ചേർക്കുന്നേ ഉള്ളൂ. ആദർശം ആദർശമായി തന്നെ മനസ്സിലാക്കണം. എന്തുകൊണ്ട് അവിടെ പറയുന്നു? ഭൈക്ഷചര്യം, ഭൈക്ഷചര്യം ചരന്ത, അത് പറയുന്നു സന്യാസി ഭിക്ഷയിൽ ജീവിക്കുന്നവനാണ്. സന്യാസി കഴിക്കുന്ന ഭക്ഷണത്തിന് ഭിക്ഷ എന്ന് പേരിട്ടിട്ട് കാര്യമൊന്നുമില്ല, അർത്ഥമൊന്നുമില്ല. ഇത് ഭൈക്ഷചര്യമല്ല, അക്ഷരാർത്ഥത്തിൽ വാച്യാർത്ഥത്തിൽ തന്നെ നമ്മളതിന്റെ ലക്ഷ്യാർത്ഥത്തിൽ വാച്യാർത്ഥത്തിൽ തന്നെ ഭക്ഷ്യചര്യം സ്വീകരിക്കുന്നവനാണ് സന്യാസി. അതുകൊണ്ട് പറഞ്ഞു ആ ത്യാഗാത്മക സന്യാസനിഷ്ഠ എന്നാണ്. അതായിരുന്നു സന്യാസം. ഇപ്പോഴത്തെ സന്യാസത്തെക്കുറിച്ച് തന്നെ ഞാൻ പറയുന്നു, ആ ഭക്ഷ്യചര്യം സ്വീകരിക്കുന്നതായിരുന്നു ഒരു കാലത്ത് സന്യാസം. പക്ഷെ ഇന്നും ആ ഭക്ഷ്യചര്യ സ്വീകരിക്കുന്നവരുണ്ട്, പക്ഷെ ഒരു സന്യാസിയായി കൊള്ളണമെന്നില്ല. സന്യാസിയുണ്ട് അവര് ഭക്ഷ്യചര്യ സ്വീകരിക്കണമെന്നില്ല, അത് കാലം വരുത്തിയ മാറ്റം വ്യത്യാസം. പക്ഷെ മുമ്പങ്ങനെയല്ല, സർവസ്വത്യാഗാത്മക, അവർക്ക് സ്വസ്യഭാവ, അവർക്ക് സ്വത്തില്ല സമ്പത്തില്ല. അതായിരുന്നു അന്ന്. ഇതുപോലെ ആശ്രമങ്ങളും ഉണ്ടായിരുന്നു, മഠങ്ങളും ആശ്രമങ്ങളും ഒന്നുണ്ടായിരുന്നു. സന്യാസി ഏകനാണ്, ഇവനെല്ലാം ഉപേക്ഷിച്ചിറങ്ങുന്നു, ഭിക്ഷാചര്യം സ്വീകരിക്കുന്നു. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലം, ആ കാലത്തെ സന്യാസത്തെക്കുറിച്ച് പറയുക. ഇന്ന് നമുക്കത് സ്വപ്നം കാണാനേ പറ്റും. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഭിക്ഷ എന്ന് പേര് കൊടുക്കാനേ പറ്റും, അല്ലാതെ ഭക്ഷ്യചര്യം അതൊന്നും സാധ്യമല്ല. കാരണം സർക്കാരിനെ നിരോധിച്ചിരിക്കുകയാണ് ഭിക്ഷ സ്വീകരിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിടിച്ച് ജയിലിൽ കൊണ്ടിടാം, അങ്ങനെയുണ്ട് നിയമമുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഈ കാലത്ത് ഭക്ഷ്യചര്യം സാധ്യമല്ല. പിന്നെ അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ടത് അന്വേഷിക്കാൻ വേണ്ടി സന്യാസ വേഷം ധരിച്ച് നടക്കുന്നവരുണ്ട്. പക്ഷെ അതും വ്യർത്ഥമാണ്. എന്തുകൊണ്ട്? അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഭിക്ഷയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അടുത്തെവിടെ ഭിക്ഷ കിട്ടും, അടുത്ത് ദക്ഷിണ എവിടെയാണ് കിട്ടുന്നത്, എവിടെയാണ് കിടക്കാനടുത്ത് സൗകര്യം ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ ആരെങ്കിലും ഭിക്ഷാചര്യത്തിലൂടെ ജീവിക്കാമെന്ന് പറഞ്ഞ് ആശ്രമം വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവരുടെ ചിന്ത ഇതായിരിക്കും. ആശ്രമത്തിലാകുമ്പോൾ അത് ചിന്തിക്കേണ്ട കാര്യമില്ല, സമയത്ത് പോയി ഭക്ഷണം കഴിക്കാം, അത്യാവശ്യത്തിന് യാത്ര ചെലവിന് കാശ് കൈ കിട്ടും, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തയുടെ ആവശ്യം വരുന്നില്ല. ആശ്രമം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും ചിന്ത. ഇവിടെ പറയുന്നു ആസുപ്തേല ആമൃതകാലം നയേത് വേദാന്ത ചിന്തയ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഭിക്ഷാചര്യം എന്തിനാ സ്വീകരിക്കുന്നത്? വേദാന്ത ചിന്തയ്ക്ക് വേണ്ടിയാണ്. വേദാന്ത ശ്രവണ മനനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഭിക്ഷാചര്യം. ആ സമയം കൂടി മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു, അന്ന് വീട്ടിലിരുന്ന് അഗ്നിഹോത്രം ചെയ്യുന്നു, നിത്യകർമ്മങ്ങൾ ചെയ്യുന്നു, സന്ധ്യാവന്ദനം ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ആ കാലത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അതും വേണ്ട, ആ സമയത്തുകൂടി വേദാന്ത വിചാരത്തിൽ തന്നെ കഴിയാം. അപ്പൊ ചിലർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ തലവേദനയും പല്ലുവേദനയൊക്കെ വന്നാൽ ഇന്നാണെങ്കിൽ ഓടി എയിംസിൽ പോകാം, അന്നാണെങ്കിൽ എന്തി? അന്ന് അതൊന്നും എളുപ്പം വരത്തില്ല, കാരണം അന്തരീക്ഷം പ്രകൃതിയൊക്കെ വളരെ ശുദ്ധമായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ പെട്ടെന്നതൊന്നും വരത്തില്ല. അങ്ങനെയല്ല, ഭക്ഷണം അന്ന് ധാർമ്മികരായ ജനങ്ങളുണ്ടായിരുന്നു, ജനങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടില്ലാതെ ഭക്ഷണം കിട്ടിയിരുന്നത് കൊണ്ട് സന്യാസിമാർ ഇഷ്ടം പോലെ കഴിച്ചിരുന്നില്ല. അങ്ങനെയുണ്ട്, ഇന്ന് ബുദ്ധിമുട്ടില്ലാതെ കിട്ടണമെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെ കഴിക്കും, ദഹിക്കാനുള്ള മരുന്ന് അതിൻ്റെ പുറമേ കഴിക്കും, വ്യാസനുള്ള മരുന്നെന്നും പറഞ്ഞു. പണ്ടങ്ങനെയായിരുന്നില്ല. ഏകവാരം ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടുമെങ്കിൽ ഏകവാരമേ കഴിക്കാൻ പാടുള്ളൂ. ശരിയാണ്. ഇനി അത് പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദിവാരം രണ്ട് തവണ, ഒരു കാരണവശാലും മൂന്നാമതൊരു ഭക്ഷണമില്ല. അതായത് ജീവൻ മുക്തി വിവേകത്തിൽ വിദ്യുത് സന്യാസ പ്രകരണം അവർക്ക് വായിച്ചു നോക്കുക, മലയാളത്തിനുണ്ട്. പഴയ സന്യാസ രീതികളെ കുറിച്ചൊക്കെ പല വംശത്തുകളിലുമുണ്ട്. അവിടെ വംശത്തിനെ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്. ജനങ്ങൾക്ക് ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. എന്താണ്? സന്യാസി സഞ്ചരിക്കുന്നത് ലോകോപകാരമായിട്ടാണെന്നാണ്. ലോക ഉപകാരപ്രദനായി സന്യാസി സഞ്ചരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ കാഴ്ചപ്പാടല്ല. സ്കൂളുണ്ടാക്കി ആശുപത്രി ഉണ്ടാക്കിയൊക്കെ ചെയ്ത് ലോകോപകാരം എന്നുള്ളതല്ല അന്നത്തെ കാഴ്ചപ്പാട്. അന്നത്തെ കാഴ്ചപ്പാടിൽ അതൊക്കെ എന്താണ്? ഇഷ്ടാപൂർത്ത കർമ്മങ്ങളാണ്, അതൊന്നും പാടില്ല എന്നായിരുന്നു അന്നത്തെ കാഴ്ചപ്പാട്. സന്യാസി ഉത്തമ ആശ്രമിയാണ്, വളരെ പരിശുദ്ധമായ ജീവിതം നയിക്കുന്നവനാണ്. അവന്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള കള്ളവും കാപട്യവും കൗശലങ്ങളും ഒരു തരത്തിലുള്ള മോഹങ്ങളുമില്ല. പരമപരിശുദ്ധനാണ് സന്യാസി. എന്തുകൊണ്ട്? അവന് കർമ്മമില്ല. കർമ്മമുണ്ടെങ്കിൽ ഇതെല്ലാം കടന്നു വരും. ലോഭമോഹങ്ങളെല്ലാം വരും, കാപട്യങ്ങളെല്ലാം വരും, അസത്യം വരും ജീവിതത്തിൽ. ഇതെല്ലാം ഉപേക്ഷിച്ച് നടക്കുന്നവന് പിന്നെ എന്തിനു വേണ്ടി ഇതൊക്കെ? എന്താ എന്ത് സാധിക്കാനാണ് ഇതൊക്കെ? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആച്ഛാദനത്തിന് ഒരു വസ്ത്രം, ഒരു വടി കയ്യിൽ വല്ല പട്ടി വല്ല കടിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിനെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം, തല്ലാനല്ല. വടി കയ്യിലിരുന്ന പട്ടി ഓടിപ്പോകും. അതുകൊണ്ട് പിന്നെ വേണ്ടി വന്നാൽ ഒരു പാത്രം, ആരെങ്കിലും ഭിക്ഷ കൊടുത്ത വാങ്ങിക്കഴിക്കാൻ വേണ്ടി വന്നാൽ ഒരു മെതിയടി, അതുമാകാം. കാരണം നിരന്തരം സഞ്ചരിക്കുന്നതാണ്. അന്ന് ഇതുപോലെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല, കല്ലിലും മണ്ണിലും ഒക്കെ സഞ്ചരിക്കണം. അതുകൊണ്ട് പരമാവധി ഇത്രയേ ഉള്ളൂ സന്യാസി പിന്നെ സഞ്ചരിക്കുക. ഒന്ന് വനങ്ങളാണ് കൂടുതൽ, ഗ്രാമങ്ങൾ വളരെ കുറവാണ്, ഭക്ഷണം വളരെ വിരളം. അങ്ങനെയുള്ള സമയത്ത് മനുഷ്യവാസം തന്നെ കുറവാണ്. അവിടെ മനുഷ്യരെ കണ്ടുമുട്ടുക, കണ്ടുമുട്ടിയാൽ അവർ ശ്രദ്ധാപൂർവം കൊടുക്കുന്ന അന്നം ഒരു നേരം ഭക്ഷിക്കുക, മറ്റൊരു ചിന്തയും ഇല്ലാതെ ഈ വേദാന്ത മനനം ചെയ്ത് സഞ്ചരിക്കുക. സഞ്ചരിക്കുന്നത് കേവലം ഭക്ഷണത്തിന് വേണ്ടി മാത്രം, ഭക്ഷണം കിട്ടുന്നത് വരെ സഞ്ചരിക്കും. ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സഞ്ചാരത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഒരു സ്ഥലത്ത് താമസിച്ച് കൂടുതൽ സംഘം, പത്ത് പ്രാവശ്യം ഒരാൾ ഭക്ഷണം തന്നു കഴിഞ്ഞാൽ അവൻ എല്ലാം ഉപേക്ഷിച്ച് വന്നവനാണ്, കുടുംബത്തെ ഉപേക്ഷിച്ചവനായിരിക്കും, പ്രിയപ്പെട്ടവരൊക്കെ ഉപേക്ഷിച്ചവനായിരിക്കും, ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചവനായിരിക്കും. അങ്ങനെ ഉപേക്ഷിച്ചവൻ ഭിക്ഷ സ്വീകരിക്കാൻ പോകുന്നു. ഒരാൾ രണ്ട് തവണ, മൂന്ന് തവണ, നാല് തവണ ഭിക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഭിക്ഷ തരുന്നവനോടൊരു പ്രീതി തോന്നും. ലൗകികമായ ബന്ധങ്ങൾ ഉപേക്ഷിച്ചവനാണ്. മുമ്പ് ഭാര്യ പുത്രാദികളിലുണ്ടായിരുന്ന ആ മമത, ആ പ്രീതി വീണ്ടും ഭക്ഷണം തരുന്നവനോടുണ്ടാവും. അപ്പോൾ ഉപേക്ഷിച്ചതെല്ലാം വീണ്ടും കടന്നു വരും. അതൊഴിവാക്കാൻ വേണ്ടി വീണ്ടും സഞ്ചരിക്കുന്നു. സ്ഥിരമായി ഒരിടത്തുനിന്ന് ഭക്ഷണം സ്വീകരിക്കുന്നു. ഇത് ലോകോപകാരപ്രദമാകുന്ന എങ്ങനെയാണ് അവിടെ പറയുന്നത്? ഇത് വളരെ ധന്യമായ ജീവിതമാണ്. അയാളിൽ പുണ്യം മാത്രമേ ഉള്ളൂ, പാപമില്ല. അങ്ങനെയുള്ള ഒരാളിനെ കാണുന്നവന് പുണ്യമുണ്ടാകും, അയാളെ അഭിവാദനം ചെയ്യുന്നവന് പുണ്യമുണ്ടാകും, അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വലിയ പുണ്യമാണ് എന്നൊരു ശ്രദ്ധ അന്നത്തെ ജനങ്ങളിലുണ്ടായിരുന്നു. പുണ്യപാപങ്ങളെ കുറിച്ച് ചിന്തയുണ്ടായിരുന്നവരായിരുന്നു വൈദിക സമൂഹം. അത്തരം ശ്രദ്ധയില്ലാത്തവരും ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ശ്രദ്ധ ഉണ്ടായിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഗണിച്ചിരുന്ന എന്താണോ, ഈ സന്യാസി സാക്ഷാത് വിഷ്ണു സ്വരൂപിയാണ്, വൈഷ്ണവധർമ്മമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവനെ ദർശിക്കുന്നതും അവനെന്തെങ്കിലും നൽകുന്നതും പുണ്യമാണ്. അതാണ് ലോകത്തിന്റെ ഉപകാരം. അത്തരം ലോകോപകാരം അല്ല നമ്മളെന്ന് ചെയ്യുന്ന ലോകോപകാരം. അങ്ങനെ ഒരു കാലമുണ്ടായി. അതിനെക്കുറിച്ചായി പറയുന്നതല്ല നമ്മുടെ ഇന്നത്തെ കാലത്തെ കുറിച്ചൊന്നും. അതാണ് അന്നത്തെ ലോകോപകാരം. അതിൽ ഉപദ്രവമില്ല. കാരണം സമ്പൂർണ്ണ ത്യാഗത്തിൽ നിന്നുള്ള ലോകോപകാരമാണത്. അവർ ബാഹ്യമായി ആർക്കു വേണ്ടി ഒന്നും ചെയ്തില്ല. പക്ഷേ ലോകത്തിനത് പുണ്യമായി തീരുന്നു. അവരുടെ ദർശനവും കർമ്മത്തിലേക്ക് വന്ന അങ്ങനെയല്ല. ഇന്നത്തെ ലോകോപകാരത്തിലേക്ക് വന്നാൽ അതിന് ഗുണമുണ്ട്. ലോകത്തിന് ഇതെല്ലാം കൊണ്ട് പ്രയോജനമുണ്ട്. കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസമുണ്ട്. പക്ഷേ ഉപദ്രവവും. കാരണം കർമ്മത്തിനങ്ങനെ ശുദ്ധമായിരിക്കാൻ പറ്റത്തില്ല. ശുദ്ധമായ കർമ്മം അങ്ങനെ ഒന്നില്ല. ഒരു ഭാഗത്തുകൂടി അത് ഗുണം ചെയ്യുമ്പോൾ ചെയ്യുന്നവനും അതിന്റെ ഗുണം അനുഭവിക്കുന്നവനും ഒരു ഭാഗത്തുകൂടി ഗുണവും വരും, വേറൊരു ഭാഗത്തുകൂടി ദോഷവും. അതില്ലാതെ കർമ്മം നിർവഹിക്കാൻ വയ്യ. ഗുണം മാത്രമായിട്ടൊരു കർമ്മം. അതുകൊണ്ടാണ് ഇവിടെ ശങ്കരാചാര്യർ കർമ്മത്തെ പാടെ നിഷേധിക്കുന്നത്. യാതൊരു ദൈവമില്ലാതെ നമുക്ക് നന്മ മാത്രമായിട്ടൊരു കർമ്മം ചെയ്യാൻ സാധ്യമല്ല. അതിന് തിന്മ കടന്നു വരും. പിന്നെ നന്മ അധികരിച്ചത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് തിന്മയെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെയ്യുന്നവന് പുണ്യമുണ്ടാവും, പാപവും ഉണ്ടാവും. എന്തെങ്കിലും ഗുണമുണ്ടാവുമ്പോൾ ആൾക്കാർ സ്തുതിക്കുക, അപ്പോൾ പുണ്യം കിട്ടും. വളരെ ഗുണങ്ങളുണ്ടായി എന്തെങ്കിലും ഒരു ചെറിയ ദോഷമുണ്ടാകുമ്പോൾ ആൾക്കാർ ശപിക്കും, അതിന്റെ പാപം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുണ്ടായി തന്നെ തീരും. ഗുണവും ദോഷം കാലത്തിന്റെ വിശേഷത. അതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. എന്നാ പിന്നെ ഇന്നത്തോടുകൂടി ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് ഭിക്ഷാചര്യം ചരന്തഹ എന്നും പറഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. സാധ്യമല്ല. ഇങ്ങനെയൊക്കെ ഒന്നുണ്ടായിരുന്നു സ്വപ്നം കാണാനേ പറ്റും. അക്ഷരാർത്ഥത്തിന് അനുഷ്ഠിക്കാൻ സാധ്യമല്ല. ഇന്നത്തെ ഗുണദോഷങ്ങളിൽ കൂടി കടന്നു പോകാനേ പറ്റും. അതിൽ നിന്നുകൊണ്ട് സ്വയം ശുദ്ധിയെ ആർജിക്കുക. അത് പ്രായോഗികമായി ഇന്ന് നടക്കത്തുള്ളൂ. അതിനെക്കുറിച്ചിവിടെ ഇതിന്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പഴയ ആ രീതിയെക്കുറിച്ച് സന്യാസിക്ക് സ്വത്തില്ല, ഒന്നുമില്ല, ആശ്രമമില്ല, ട്രസ്റ്റില്ല, സൊസൈറ്റി ഇല്ല, മഠമില്ല, സ്ഥാപനങ്ങളില്ല, പ്രവർത്തനങ്ങളുമില്ല. അതായിരുന്നു അന്നത്തെ പരമാർത്ഥം. കർമ്മ സംഭവ എന്ന കർമ്മ സംഭവം. അതുകൊണ്ട് കർമ്മം എന്നങ്ങനെയാണോ? ഇനി ചോദിക്കുന്നു ഭാഷത്തിലുള്ള ആനന്ദഗിരിയിലാണ്. ആശ്രമധർമ്മോവി ശമധമാധിപ്രംഹിത വിദ്യാഭ്യാസ നിഷ്ഠത്വമേ. ആശ്രമധർമ്മങ്ങളിൽ ഇവിടെ പറയുന്നുണ്ട് കുളിക്കുന്നതിന് നിയമമുണ്ട്. അത് അറിഞ്ഞിരിക്കുന്നതാ കുളിക്കുന്നതിന്റെ നിയമം. പ്രാതരം മധ്യാഹ്നയോ സ്നാനം വാനപ്രസ്ഥ ഗൃഹസ്ഥയോഹോ. വാനപ്രസ്ഥനും ഗൃഹസ്ഥനും രണ്ടു നേരം കുളിക്കണം. പഴയ നിയമമാണ്. ഭിക്ഷൂണാം ത്രിശവണം. ഭിക്ഷുക്കൾക്ക് സന്യാസിമാർ മൂന്ന് നേരം കുളിക്കണം. പഴയ ആചാരം. ഇത് വെച്ചുകൊണ്ട് ഇന്ന് ആരെങ്കിലും കുളിക്കുന്നോ കുളിക്കുന്നില്ല എന്ന് നിങ്ങൾ സന്യാസിമാരെ പറയുന്ന നടന്ന് പരിശോധിക്കരുത്. പഴയ കാര്യം പറയുകയാണ്. ഏകന്തു ബ്രഹ്മചാരണം. ബ്രഹ്മചാരി ഒരു തവണയെ കുളിക്കാവൂ. ഇത് വ്യാസോക്ത പറഞ്ഞിരിക്കുന്നു. വ്യാസം പറഞ്ഞിരിക്കുന്നു. പഴയ കാലത്ത് എന്ന് വെച്ചാൽ വെള്ളത്തിനൊന്നും ദൗർലഭ്യം ഉണ്ടായിരുന്ന കാലത്ത് പറയുകയാണ്. ഇപ്പൊ കാലം മാറി, വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടാണ്, കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പഴയ കാലം അനുസരിച്ച് നിയമങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നിയമങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് ഇവിടെ ചോദിക്കുന്നു. ആശ്രമധർമ്മം എന്താണ്? ഭിക്ഷുവണം, ത്രിശവണം, സന്യാസി മൂന്ന് നേരം കുളിക്കണം. അപ്പൊ അതൊരു ധർമ്മമായില്ലേ? ഒരു ധർമ്മമില്ല എന്ന് നിങ്ങൾ പറയുന്നു. കർമ്മങ്ങളൊന്നുമില്ല, ലോകസേവയില്ല എന്ന് പറയും. ഭിക്ഷുക്കൾക്ക് ധർമ്മം പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഭിക്ഷുക്കൾക്കും ധർമ്മമുണ്ടല്ലോ. അതിനാണ് ഇവിടെ പറയുന്നു ആശ്രമധർമ്മോ ബി സമതമാതിപബ്രഹ്മിത വിദ്യാ അഭ്യാസം നിഷ്ഠത്വം. അവിടെ മുഖ്യം എന്താണ്? വിദ്യാഭ്യാസമാണ്. ഈ വിദ്യയുടെ അഭ്യാസം, ശ്രവണമനന നിധ്യാസനങ്ങൾ, അഭ്യാസം എന്ന് വെച്ചാൽ അതിന്റെ ആവർത്തി, വിദ്യയുടെ ആവർത്തിയാണ് മുഖ്യം. വിദ്യയുടെ അഭ്യാസം അതുമെങ്ങനെ? സമതമാതിപബ്രഹ്മിതം, സമതമാതി യുക്തമായ, അതാണ് അവിടുത്തെ ധർമ്മം എന്ന് പറയുന്ന ശമതമാദികളാണ് ആയ വിദ്യാഭ്യാസം. ശമതമാദികളെന്ന് പറയുന്ന ഏത് കാലത്ത് സ്വീകരിക്കാവുന്നതാണ്, ഏത് കാലത്തേക്കും പറ്റിയതാണ്. കർമ്മങ്ങളിലാണ് ഈ വ്യത്യാസം വരുന്നത്. അന്നത്തെ കർമ്മം വേറെ, ഇന്നത്തെ കർമ്മം വേറെ. പക്ഷെ അന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇതേ ഉള്ളൂ എന്ന് ധരിക്കരുത്. ഇങ്ങനെ അല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്കൊന്നും അതിന് കഴിയുന്നില്ല, നമ്മളത് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. അല്ല, ഇതാണ് ആദർശം എന്ന് ധരിക്കരുത്.